Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പൂർണമായ ത്യാഗം കൊണ്ടേ സാധ്യം. എല്ലാ പ്രലോഭനങ്ങളെയും ത്യജിക്കുന്നവനെ അത് സാധ്യമാണ്. അല്ലാത്തവന് ഉപാസന സാധ്യമാകത്തില്ല. അങ്ങനെയുള്ളവന് വക്ഷ്യമാണ് ഗുണവത് ധ്യായമാനേഹി. ഇനി പറയാൻ പോകുന്ന ഹൃദയദേശത്തുള്ള ആ സത്യം പോലെയുള്ള ഗുണങ്ങളുള്ള ആ ബ്രഹ്മത്തിനെ ഉപാസിക്കുന്നവന് ബ്രഹ്മ ഉപലഭ്യതേ. അവൻ ആ ബ്രഹ്മത്തെ സ്വന്തം ഹൃദയത്തിൽ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും. നിർഗുണമായ ബ്രഹ്മമല്ല, സഗുണ ബ്രഹ്മം. അപ്പോൾ ഓരോ ഉപാസനയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവൻ ഏകാന്തമായി ഹൃദയത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവനെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും. അതാണ് ഉപാസനയുടെ വഴി. നിസ്സാരമായതുകൊണ്ടാണോ ഇത്രയും വലിയ തപസ്സും മറ്റുകൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഇതാണ് ഈ സന്ദർഭത്തിന്റെ താല്പര്യം. ഉപാസനയെ കുറിച്ച് പറയുന്നത് ഉപാസനയ്ക്ക് ഇത് കൂടിയേ തീരൂ എന്നർത്ഥം. അപ്പൊ അത്തരത്തിൽ പൂർണമായി ഒരു ഉപാസന വിഷയവിരക്തനായി ഏകാഗ്രമായി ഹൃദയത്തിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ചിത്തബലത്തോടുകൂടി മനസ്സ് ഏകപരിണാമത്തോടുകൂടി സജാതീയ പ്രത്യേക പ്രവാഹം എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ ഒരാൾക്ക് തുടരാൻ പറഞ്ഞത് ഇത് തന്നെ പറഞ്ഞിരിക്കുന്ന മന്ദബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭാഷകാരന്റെ അഭിപ്രായം. അങ്ങനെ ഒരു മന്ദബുദ്ധിയായിരിക്കാനും കഴിയാത്തവരവന് വേണ്ടിയിട്ടാണ് മറ്റ് സാധനങ്ങൾ പറയുന്നത്, കർമ്മയോഗവും മറ്റുമെല്ലാം പറയുന്നത്. അതിനും യോഗ്യതയില്ലാത്ത അതിനും കഴിയാത്ത ഒരുവനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഇത് മുഖ്യമായ വൈദിക ഉപാസനയെ കുറിച്ച് പറയുന്നു. അത് പൂർണമായ ത്യാഗം കൊണ്ടേ അത് സാധ്യം, പൂർണമായ നിഷ്ഠ കൊണ്ടേ അത് സാധ്യമാണ്. അങ്ങനെ ഉപാസിക്കുന്നവന് ആ ബ്രഹ്മം ഉപലബ്ധമാകുന്നു, സാക്ഷാത്കരിക്കാൻ. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അദ്വൈതമനുസരിച്ച് സഗുണ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും. നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചല്ല പറയുന്നത്. ദഹരോ അല്പതരോ അസ്മിൻ ദഹരേ വേസ്മിനി വേസ്മിനോ അല്പത്വാ തത് അന്തർവർത്തിനോ അല്പതരത്വം വേസ്മിന. പക്ഷെ ഇതിന് വേറൊരു കാര്യം മനസ്സിലാകും. ഇങ്ങനെ ഈ ഇത്രയും ക്ലിഷ്ടമായ സാധനയിലൂടെ ഉള്ള ആ മനസ്സിന്റെ ഏകാഗ്രതയിലാണ് ഇത് സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു ജീവന് അതങ്ങനെ അങ്ങ് സാധിച്ചോളയാവുന്ന കാരണം വിഷയത്യാഗത്തിലൂടെ അത് സാധ്യമല്ല, അത് സാധ്യമല്ലാതെ വ്യവഹാരത്യാഗത്തിലൂടെ ഇത് സാധ്യമാകുമെന്ന് വിചാരിച്ചത് അത് സാധ്യമാകത്തില്ല. കാരണം വ്യവഹാരം ത്യജിച്ചാൽ ഒരാൾക്ക് വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മചര്യവും സത്യവും പാലിക്കാൻ സാധ്യമല്ല. വ്യവഹാരം ത്യജിച്ചാൽ സാധിക്കും, അതും പ്രയാസമാണ്. എന്തുകൊണ്ട്? വ്യവഹാരത്യാഗത്തിനും മുഖ്യം മനസ്സാണത്. മനസ്സിൽ ആശകൾ ശേഷിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം നഷ്ടപ്പെടും, സത്യവും നഷ്ടപ്പെടും. ഇപ്പൊ വ്യവഹാരത്യാഗം ഒന്നുകൊണ്ട് മാത്രം സാധ്യമല്ല, മുഖ്യമായും ആ ജീവന്റെ യോഗ്യത അനുസരിച്ചിരിക്കുന്നു. ആ ഇപ്പോ യോഗ്യത ഉള്ള ഒരുവൻ വ്യവഹാരത്യാഗത്തിലൂടെ ഇവിടെ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മധ്യാനം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യക്ഷമാവും എന്നേ പറയാൻ പറ്റും. അല്ലാതെ വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്നവർ വ്യവഹാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ധ്യാനത്തിലൂടെ ഇത് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നതിനും അർത്ഥമില്ല. വ്യവഹാരത്യാഗത്തിനും യോഗ്യത വേണം. ദേഹരോ അല്പതരോ അസ്മിൻ ദഹരേ വേസ്മിനി വേസ്മിനോ അല്പത്വന്തർവർത്തിനോ അല്പതരത്വം വേസ്മിന. ദഹരം എന്ന് വെച്ചാൽ അല്പമുള്ള ഈ വീട്, ബ്രഹ്മത്തിന്റെ വീട്, അതിന്റെ ഉള്ളിൽ എന്താണ് അന്തരാകാശ, ഈ ഹൃദയ പുണ്ഡരീകം താമരമുട്ട പോലെ ഇരിക്കുന്ന ഈ ഹൃദയം, അതിന്റെ ഉള്ളിൽ ഒരു ആകാശമുണ്ട്. കാരണം അത് പൊള്ളയാണ്, പൊള്ളയായ ഭാഗം അതിനകത്തുണ്ട്. അന്തരാകാശ ആകാശാഖ്യം ബ്രഹ്മ. ആകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ആകാശം എന്നുള്ള അർത്ഥത്തിൽ എടുക്കും, ചിലപ്പോൾ അന്ധകരണം എന്നുള്ള അർത്ഥത്തിൽ എടുക്കും, ചിലപ്പോൾ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കും. മൂന്നർത്ഥത്തിലും പറയും. ഹൃദയത്തെക്കുറിച്ച് പറയുന്നു, അതിന്റെ ഉള്ളിലാണ് ആ ബ്രഹ്മം. ആകാശവും വൈ നാമേദിഹി വക്ഷ്യതി, അതിനാകാശമൊന്നും പേരുണ്ട്. ഈ ബ്രഹ്മത്തിന് ഉള്ളിലിരിക്കുന്ന, ഹൃദയത്തിലിരിക്കുന്ന ആ സഗുണ ബ്രഹ്മത്തിന് ആകാശമൊന്നും പേരുണ്ട്. ആകാശീവ അശരീരത്വ സൂക്ഷ്മത്വ സർവഗതത്വ സാമാന്യ, അതിനാകാശമായിട്ട് ചില സമാനതകളുണ്ട്. അശരീരമാണ്, രൂപമില്ല, അസൂക്ഷ്മമാണ്, സർവവ്യാപിയാണ്. തസ്മിൻ ആകാശാഖ്യേ യഥന്തർമ്മധ്യേ തത് അന്വേഷ്ടവ്യം. അവിടെ അതിന്റെ ഉള്ളിൽ ആകാശത്തെ ബ്രഹ്മം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ, അല്ലെങ്കിൽ ആകാശത്തെ ആകാശമെന്നോ അന്ധകരണമെന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ തദ്വാവ തദൈവച വിശേഷേണ വിജ്ഞാസിതവ്യം, ജിജ്ഞാസിതവ്യം. അതിനാണ് ധ്യാനിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്. ഗുരുവാശ്രയ ശ്രവണാദ്യുപായേഹി, എങ്ങനെ അതിനുപാസിക്കണം ഗുരു പറഞ്ഞുതരാം, അല്ലെങ്കിൽ ശാസ്ത്രം ബോധിപ്പിക്കും എങ്ങനെ ഉപാസിക്കണമെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. ആ രീതി അന്വേഷിച്ച സാക്ഷാത്കരണീയം, അങ്ങനെ അതിനെ ഉപാസിച്ച് അന്വേഷിക്കുക, എന്നിട്ട് ഉപാസിച്ച് ധ്യാനിച്ച് ഇവിടെ സഗുണ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാം എന്ന. എങ്ങനെ അടുത്ത് പറയും, അവിടെ അതിന് യോഗ്യത ഉള്ളവൻ ഏതൊരു ജീവനാണോ മനസ്സിന് ബലമുള്ളത്, ചിത്തബലമുള്ള ഒരുവന് ആ ചിത്തത്തെ തന്റെ ഇച്ഛാശക്തിക്ക് അധീനമാക്കി ഏകാകാര പരിണാമിയാക്കി മാറ്റാം. ഒരേ വിഷയത്തിൽ തന്നെ ചിത്തം പരിണമിക്കും, അത് ഹൃദയത്തിൽ ഹൃദയദേശത്തുള്ള ആ ബ്രഹ്മത്തിൽ. അപ്പോൾ അതിനെ സഗുണ ബ്രഹ്മ ഉപാസനാണെന്ന് പറയും. അവിടെ ശിഷ്യൻ ചോദിക്കുന്നു, തം ചേത് ബ്രൂയുഹു യദിതമസ്മിൻ ബ്രഹ്മപുരേ ദഹരേ പുണ്ഡരീകം വേസ്മ ദഹരോ അസ്മിൻ അന്തരാകാശ കിം തതത്ര വിദ്യതേ യദന്വേഷ്ടവ്യം യദ്വാ വിജിജ്ഞാസിതവ്യം ഇതി സബ്രൂയാൻ. ഇനി അതിനകത്ത് എന്താണെന്നുള്ളതിനെ വിശദീകരിച്ച് പറയുന്നു, തം ചേ ദേവമുക്തവന്തം ആചാര്യം പ്രതി ബ്രൂയുഹു അന്തേവാസിന ചോദയേയുഹു. ഇങ്ങനെ പറയുമ്പോൾ ഹൃദയദേശത്തിൽ ഉള്ള ബ്രഹ്മത്തെ ധ്യാനിക്കണം, അതിനെ സാക്ഷാത്കരിക്കണം എന്ന് പറയുന്ന ആചാര്യനോട് അന്തേവാസികൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, കഥം എങ്ങനെ യദിതം അസ്മിൻ ബ്രഹ്മപുരെ പരിശന്യ അന്തർദഹനം പുണ്ഡരീകം വേസ്മ തഥോപി അന്തരം അല്പതര ഏവ ആകാശഃ. ഇവിടെ പറഞ്ഞു എന്താണ് ബ്രഹ്മപുരം എന്ന് പറഞ്ഞു, ബ്രഹ്മം വസിക്കുന്ന പട്ടണമാണ്, അതിന്റെ ഉള്ളിൽ പുണ്ഡരീകം വേസ്മ താമരമുട്ടന്റെ ആകൃതിയിൽ അതിനൊരു വീടുണ്ട്. തഥോപി അന്തര അത്പതര, അതിന്റെ ഉള്ളിൽ ഒരു ആകാശമുണ്ട്. പുണ്ഡരീകൈവ വേസ്മിനി താവത് കിം സ്യ, അവിടെ എന്താ ഉള്ളത്, കിം തതു അത്പതരേഖ്യേ യത് ഭവേത്, അതിന്റെ ഉള്ളിലുള്ള ആകാശത്തിൽ അവിടെ ഇനി എന്താ ഉള്ളത്, ദഹരോ അസ്മിനന്തരാകാശ കിം തതത്ര വിദ്യതേ, അവിടെ എന്തെങ്കിലും ഉണ്ടോ, അവിടെ ഒന്നും ഇല്ലല്ലോ. ഹൃദയം ഞാൻ നേരി മുറിച്ചെല്ലാം നോക്കിയിട്ടുണ്ട്, അതിന്റെ അകത്ത് ഒന്നും കണ്ടിട്ടില്ല. ന വിദ്യതേ കിഞ്ചന, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ധ്യാനിക്കേണ്ടത്, യതിനാമ ദഹര മാത്രം കിമപി വിദ്യതേ കിം തസ്യ അന്വേഷണേന പറയുന്നു. അവിടെ ദഹരം അല്പമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചോട്ടെ, അതിനെ അന്വേഷിച്ചിട്ട് അതിനുപാസിച്ചിട്ട് എന്താ പ്രയോജനം, വിജിജ്ഞാസനേന അതിനെ അറിയാൻ ആഗ്രഹിച്ചിട്ട് എന്താ പ്രയോജനം, ഫലം വിജിജ്ഞാസുസ്യ ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചാൽ എന്താ എനിക്ക് ഫലം, അവിടെ ധ്യാനിച്ചാൽ? ഇതൊക്കെ ശിഷ്യന്റെ സംശയമാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഫലം? ഇത്രയും കാലം ചെയ്തിട്ട് ഒരു ഫലമൊന്നും ഉണ്ടാവില്ല, ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഫലം ഉണ്ടാവും, ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അതോ എത്ര അന്വേഷ്ടവ്യം, എന്താണ് അന്വേഷിക്കേണ്ടത്? ജിജ്ഞാസിതവ്യം, എന്തിനാണ് അറിയേണ്ടത്? എന്നത്തേന പ്രയോജനം, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിഷ്യന്റെ നിരാശ, ഇതെല്ലാം കേട്ട് കേട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട ശിഷ്യന്റെ നിരാശ. എന്ന പ്രയോജനം യുക്തവധ സാചാര്യ ബ്രൂയാ, ഇത് ശ്രുതിയിൽ വചനം. അങ്ങനെയുള്ളവനോട് ആചാര്യൻ പറയുന്നു എന്ന് ശ്രുതി പറയുകയാണ്. എന്താ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, അതിനുള്ള വഴികളുണ്ട് എന്ന് പറയുകയാണ്. വിജിജ്ഞാസിതവ്യം വിധി സദ്ബ്രൂയാ, എന്താണ് പറയുന്നത്? ശ്രുത കേൾക്കു, യാവാൻവായം ആകാശ താപാലേഷു അന്തർഹൃദയ ആകാശ ഉഭേ അസ്മിൻ ദ്യാവാ പൃഥിവി അന്തരേവ സമാഹിതേ ഉഭാവഗ്നിഷ്ഠ വായുഷ്ഠ സൂര്യ ചന്ദ്രമസോഭൗ വിദ്യുന് നക്ഷത്രാണി യച്ചസ്തി യച്ചനാസ്തി സർവം തദ്സ്മിൻ സമാഹിതമിതി തത്ര യദ്ബ്രൂത പുണ്ഡരീക അന്തഃഖസ്യ അല്പത്വാത് തസ്ഥം അല്പതരം സ്യാത്. പറയുന്നു ഈ ശരീരം, ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഹൃദയം, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അല്പം ഇടം അവകാശം, അതിന്റെ ഉള്ളിൽ ഒരല്പം എന്ന് പറയുമ്പോൾ ഇത് എത്ര ചെറുതാണ് കാര്യം. തദസത് ആ പറയുന്നത് ശരിയാണെന്ന് തോന്നില്ല. നഹിഖം പുണ്ഡരീക വേസ്മ ഗതം പുണ്ഡരീക തൽപതരം മൊത്തം അവോചം പറയുന്നു. ഇവിടെ അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഒരു ചെറിയ സാധനത്തെ കുറിച്ച് പറയുന്നതല്ല. ശരീരം, അതിന്റെ ഉള്ളിൽ ഹൃദയം, ഹൃദയത്തിന്റെ ഉള്ളിൽ ആകാശം, അതിന്റെ ഉള്ളിൽ ഒരു ചെറുത്, ഇങ്ങനെയല്ല പറയുന്നതിന്റെ താല്പര്യം. ദേഹരോ അസ്മിനന്തരാകാശം, പിന്നെന്താണ്? കിം തർഹി പുണ്ഡരീകം അല്പം തത് അനുവിധായി തസ്തം അന്തഃകരണം പുണ്ഡരീക ആകാശ പരിച്ഛിന്നം തസ്മിൻ വിശുദ്ധേ സമൃതകർണാനാം യോഗിനാം സ്വച്ഛയുദേ പ്രതിബിംബരൂപ മാതൃശൈവ ശുദ്ധേ സ്വച്ഛം വിജ്ഞാനജ്യോതിസ്വരൂപാവഭാസം താവൻ മാത്രം ബ്രഹ്മ ഉപലഭ്യതീതി ദഹരു ആത്മനന്ദരാകാശ ഇത്യവോചാമ അന്തഃകരണ ഉപാധി നിമിത്തം. പറയുന്നു അവിടെ അങ്ങനെ ചെറുതായി ചെറുതായി പോകുന്ന ഒരു സാധനം ഉണ്ടെന്നല്ല പറയുന്നു. പിന്നെയോ കിം ദർഹി പുണ്ഡരീകം അല്പം, ശരിയാണ് ഹൃദയം ചെറുതാണ്. തദനുവിധായി തസ്തം അന്തഃകരണം, ശരി അവിടെ എന്താണ് ഒരു മനസ്സുമുണ്ട്, മനസ്സിന്റെ സ്ഥാനം അതാണെന്ന് പറയുന്നു. മനസ്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മനസ്സിനെ ജീവൻ എവിടെയാണോ നിക്ഷേപിക്കുന്ന മനസ്സ് അവിടെ മനസ്സിന്റെ സ്വഭാവമാണ്. ആത്മകല്യാണത്തിന് വേണ്ടി മനസ്സിനെ ഹൃദയത്തിൽ നിക്ഷേപിക്കും, വിഷയഭോഗത്തിന് വേണ്ടി മനസ്സിനെ വിഷയത്തിൽ നിക്ഷേപിക്കും. എവിടെ തന്നെ നിക്ഷേപിക്കുന്ന അവിടെ അതിരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു മനസ്സിന്റെ സ്ഥാനം. ഉപാസകനെ സംബന്ധിച്ച് ഉപാസ്യമായിരിക്കുന്ന ആ ദേവതയുടെ സ്ഥാനമാണ് മനസ്സ്. അതിന് ഒരു സ്ഥാനത്തെ കണ്ടുപിടിച്ചു ഈ ശരീരത്തിൽ, ഹൃദയം, ശരീരമധ്യത്തിലുള്ള ഹൃദയദേശത്തെ കണ്ടുപിടിച്ചു. അങ്ങനൊരു എന്താണ് താളഗ്രാമത്തെയും ശിവലിംഗത്തെയും ഒക്കെ പോലും, അത് എന്തുകൊണ്ട് താളഗ്രാമത്തെ ഉപാസിക്കാൻ എടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു സൗകര്യം. എന്തുകൊണ്ട് ശിവലിംഗത്തെ എടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു മറ്റൊരു സൗകര്യം. അതുപോലെ എന്തുകൊണ്ട് ഹൃദയത്തെ എടുത്തു, എന്തുകൊണ്ട് തലച്ചോറിനെ ഉപാസിച്ചുകൂടെ? ഒരിടത്തും പറയുന്നില്ല തലച്ചോറിനെ ഉപാസിക്കും, അതല്ല ചെയ്യാറുണ്ട്. ശിവലിംഗത്തെ ഉപാസിക്കുന്നതിന് പകരം എന്താണ് പാറ ഉപാസിക്കുന്നില്ല. അതിനതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. അതുപോലെ ഹൃദയത്തിനുള്ള അല്പമാണെങ്കിലും പുണ്ഡരീകം, അതിൻ്റെ ഉള്ളിൽ എന്താണ് തസ്തം അന്തഃകരണം, അതിൻ്റെ ഉള്ളിൽ ആ മനസ്സ്, പുണ്ഡരീക ആകാശ പരിച്ഛിന്നം, ആ മനസ്സിനൊരു ഉപാധിയാണ് അവിടുത്തെ ആകാശം. അതിനൊരിടമുണ്ടല്ലോ, മനസ്സിന് ഇരിക്കാൻ ഒരിടം വേണ്ടി. തസ്മിൻ വിശുദ്ധി, അവിടെ ആ മനസ്സ് വിശുദ്ധമായ മനസ്സിൽ, നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മചേതി സത്യസാധനകളെ കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന മനസ്സ്. ഉപസംഹൃത കർണാനാം, അവിടെ മനസ്സ് മറ്റു വിഷയരൂപത്തിൽ നിന്നും പരിണമിക്കാതിരിക്കുമ്പോൾ യോഗിന, അതാർക്ക്? യോഗികൾക്കേ സാധ്യമാകും. യോഗിയുടെ ഉപാസനയെ കുറിച്ച് പറയുക, മനസ്സ് മറ്റു വിഷയങ്ങളിൽ നിന്നും പരിണമിക്കാതെ മനസ്സ് ആ ഹൃദയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് സ്വച്ഛ ഉദകേ അവിടെ അവിടെ ആ മനസ്സ് വളരെ സ്വച്ഛമായിരിക്കുന്നു. എങ്ങനെയാണോ ഉദകെ പ്രതിബിംബരൂപം ആദർശ പ്രതിബിംബരൂപം ആദർശ യുവ, എങ്ങനെയാണോ ജലത്തിൽ പ്രതിബിംബം കാണുന്നത്, എങ്ങനെയാണോ കണ്ണാടിയിൽ പ്രതിബിംബത്തെ കാണാൻ കഴിയുന്നത്, അതുപോലെ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യ താൻ തന്നെയാണ് സൃഷ്ടിച്ചത്, സൃഷ്ടിച്ചതിൽ താൻ തന്നെയാണ് അനുപ്രവേശം ചെയ്തത്, എന്നാലും അനുപ്രവേശം ചെയ്ത ഹൃദയത്തിൽ തന്റെ പ്രതിബിംബമാണ് കാണുന്നത്. സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തെ കണ്ണാടിയിലും കാണുന്നത് പോലെ, അതുപോലെ സർവവ്യാപിയായിരിക്കുന്ന ഈ സൃഷ്ടികർത്താവ് സത്, അത് താൻ തന്നെ സൃഷ്ടിച്ച ആ ഹൃദയ ദേശത്തിലെ അന്ധകരണത്തിൽ അത് ശുദ്ധമാണെങ്കിൽ പ്രതിബിംബിക്കും. ആദർശി വെച്ച ശുദ്ധി ജലത്തിലും കണ്ണാടിയിലും പ്രതിബിംബിക്കുന്നത് പോലെ സ്വച്ഛം അവിടെ പ്രതിബിംബിക്കുമ്പോൾ എന്താണത്? അത് സ്വച്ഛമാണ്, പരമപരിശുദ്ധമാണ്, വിജ്ഞാന ജ്യോതി, അത് ജ്ഞാനപ്രകാശമാണ്. സ്വരൂപ അവഭാസം അതെന്താണ്? അത് തന്റെ തന്നെ സ്വരൂപത്തിന്റെ പ്രകാശമാണ് അല്ലെ. തൃഷ്ട തദൈവ അനുപ്രാവശ്യം, സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിയിൽ കയറിപ്പറ്റിയിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രകാശിക്കുന്ന ആ സൃഷ്ടികർത്താവ് തന്നെ അതാണ് സ്വരൂപ അവഭാസം. താവൻ മാത്രം ബ്രഹ്മ ഉപലഭ്യത, അതുകൊണ്ട് ആ ശുദ്ധമായ രീതിയിൽ അത് അവിടെ പ്രകാശിക്കുന്നു ഹൃദയത്തിൽ. ഇതി ദഹരു അസ്മിനന്തരാകാശി ത്യവോചാമ അന്തക്കരണ ഉപാധി നിമിത്തം. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അല്പമാണ്, അത് ഹൃദയദേശമാണ്, ഹൃദയദേശത്തിൽ അത് പ്രകാശിക്കുന്നു, അനുഭവപ്പെടുന്നു. ഇതെല്ലാം മനസ്സാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഉപാസകന്റെ ഉപാസനയുടെ ഫലമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ പ്രത്യക്ഷമാകുന്നു. മറിച്ച് ബ്രഹ്മത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല, ഹൃദയമൊന്നോ തലച്ചോറൊന്നോ ഒരു സ്ഥാനമൊന്നുമില്ല. ഹൃദയത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെയും താളഗ്രാമത്തിന്റെയും സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കും ഹൃദയത്തിന് അതീ കവിഞ്ഞൊരു സ്ഥാനമൊന്നുമില്ല ഇവിടെ ഉപാസനയെ സംബന്ധിച്ച്. താളഗ്രാമത്തിനും ശിവലിംഗത്തിനും ഒരു സ്ഥാനമുണ്ടല്ലോ ഉപാസന, പ്രണവത്തിനും ഒരു സ്ഥാനമുണ്ടല്ലോ, അതുപോലെ ഒരു സ്ഥാനം അതാണ് ഹൃദയം. അല്ലാതെ അവിടെ ജീവൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ജീവൻ അരൂപിയാണ്, അതിനിരിക്കാൻ സ്ഥാനം വേണ്ട. ആകാശം എവിടെയായിരിക്കുന്നു? അതിനേതിന് സ്ഥാനമുണ്ട്? ആകാശത്തെക്കാൾ സൂക്ഷ്മമായ ജീവൻ ഇരിക്കാൻ ശരീരത്തിന്റെ ആവശ്യമില്ല, സ്ഥാനമുണ്ട്. ആകാശത്തെക്കാൾ അത് സൂക്ഷ്മമാണ്. എന്നാലും ജീവനെ ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്നത് ആ ജീവന് സൃഷ്ടിച്ച് ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്ത ജീവന് അതിനെ സാക്ഷാത്കരിക്കുന്നു. അതിനുവേണ്ടിട്ട് ഹൃദയവും ഹൃദയത്തിലെ ആകാശവും ആകാശത്തിൽ അന്ധക്കണ്ണവും അന്ധക്കണ്ണത്തിന്റെ ശുദ്ധിയും അന്ധക്കണ്ണ ശുദ്ധിയിൽ ഉള്ള അതിന്റെ സാക്ഷാത്കാരത്തെ ഇവിടെ പറഞ്ഞു. സ്വതസ്തു യാവാൻ വൈ പ്രസിദ്ധ പരിണാമതോയം ആകാശോ ഭൗതിക താവാനേഷു അന്ധഹൃദയ ആകാശോ. സ്വയം എന്താണ്? ഈ ബാഹ്യമായ ആകാശം, അതുപോലെ തന്നെ ഉള്ളിലെ ആകാശം. യസ്മിൻ അന്വേഷണമ്യം വിജിജ്ഞാസിതവ്യം ചോദാണ്, അതിനാണ് ഇവിടെ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്, സാക്ഷാത്കരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഉപാസകന് സ്വന്തം ഹൃദയത്തിൽ എന്ന് വെച്ചാൽ സ്വന്തം അന്ധക്കരണത്തിൽ തന്റെ ഉപാസനയിലൂടെ എന്നാൽ ധ്യാനത്തിലൂടെ എങ്ങനെയാണോ ധ്യാനിക്കുന്നതിനനുസരിച്ച് ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയും. ആകാശത്തിന്റെ പരിണാമത്വം അഭിപ്രായത്തെ ഇത് ആകാശം പോലെയാണ് എന്നുള്ള അളവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കിംതർഹി ബ്രഹ്മണോ അനുരൂപത്തെ ദൃഷ്ടാന്ത അന്തരത്തെ അഭാവ, കാരണം ബ്രഹ്മത്തിന് ദൃഷ്ടാന്തമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് ഒരിക്കലും ഒരു ദൃഷ്ടാന്തം പറയാൻ പറ്റത്തില്ല, അതുപോലെയാണ് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ബ്രഹ്മത്തെ വർണ്ണിക്കുമ്പോൾ ആകാശത്തിന് സമാനമായ ഗുണങ്ങളോടുകൂടി വർണ്ണിക്കുന്നത് സർവവ്യാപിയാണ്, അപരിച്ഛിന്നമാണ്, അത് പരിണാമത്തിന് ഒന്നും വിധേയമാകുന്നില്ല. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നുവല്ല, ബ്രഹ്മം പോലെയാണ് ആകാശമൊന്നും ആകാശം പോലെയാണ് ബ്രഹ്മമൊന്നും എന്നുള്ള അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിലല്ല പറയുന്നത്. കഥം ഉണർന്ന ആകാശം സൗമ്യവ ബ്രഹ്മേത്യ. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ആകാശം തന്നെ ബ്രഹ്മമായിക്കൂടാ? അത് സാധ്യമല്ല. എന്താണ് ഏനാകൃതം ഖണ്ഡിതം അഹിംസ? ഏതെന്നുകൊണ്ടാണോ ഈ ഭൂമിയും ആകാശവും തിലോകവും എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതൊരാകാശമാണോ ആ ആകാശവും ആ ആകാശത്തിനും ആധാരമായ ദ്വിലോകവും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതെന്നിനെ കൊണ്ടാണോ എന്ന് പറയുന്നതാണ് ബ്രഹ്മതത്വം. അതിനാണ് ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയുന്നത്. അത് ആകാശമല്ല. തസ്മാത് വാ ഏതസ്മാത് ആത്മനാകാശ സംഭൂത മുമ്പ് വന്നാണ് ഇത് ആകാശമല്ല. എന്തുകൊണ്ട് ഇതിൽ നിന്നാണ് ആകാശം ഉണ്ടായത്? ഏതെന്ന് ഫുല്ലക്ഷരി ഗാർഗി ആകാശ അല്ലയോ ഗാർഗി? ഈ ആകാശത്തിലാണ് നമ്മൾ ഈ കാണുന്ന ആകാശം ഓതവും പ്രോതവുമായിരിക്കുന്നത്, ഊടും പാവും പോലെ ചേർന്നിരിക്കുന്നത് എന്നെല്ലാം ഗാർഗി ഉപദേശിക്കുന്നിടത്തും പറയുന്നു. നിത്യാധിശ്രദ്ധ ഇന്ദു ബുദ്ധി യസ്മിൻ ദ്യാവ പൃഥ്വി ബ്രഹ്മാകാശി ബുദ്ധിപാതി വിശിഷ്ടേ അന്തരേവ സമാഹിതേ സമ്യഗാഹിതേ സ്ഥിതി പറയുന്നു. ഈ ബുദ്ധലോകം, ഈ പൃഥ്വി ലോകം എന്നിവയുടെ എല്ലാ ലോകവും ഈ ബ്രഹ്മമാകുന്നു ആകാശത്തിൽ. എന്നുവെച്ചാൽ എന്താ ബുദ്ധിപാതി വിശിഷ്ടേ? ഇതെല്ലാം ഈ മനസ്സിലല്ലേ? ബുദ്ധിയാ കേവലം മനസ്സാണോ? അല്ല, പ്രകാശിക്കുന്ന മനസ്സ്. പ്രകാശമില്ലാത്ത മനസ്സല്ല സുഷുപ്തി പോലെ. ഈ പ്രകാശിക്കുന്ന മനസ്സിലാണ് സമ്യഗാഹിതേ സ്ഥിതി ഇതെല്ലാം സ്ഥിതി. എന്ത് ലോകവും പൃഥ്വി ലോകവും സർവതും പതിനാല് ലോകവും ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും മഹത്വമാണ് ഈ അന്തരാകാശമായ ബുദ്ധി. ആ ബുദ്ധിയെ ഇവിടെ ശുദ്ധിയിൽ അവിടെ ധ്യാനിച്ചാൽ സാക്ഷാത്കരിക്കാം. യഥാവാര നാഭവിത്യുക്തം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ആരക്കാലുകളെല്ലാം നാഭിയിൽ ഉറച്ചിരിക്കുന്ന, അതുപോലെ ഈ പ്രപഞ്ചമെല്ലാം ഉറച്ചിരിക്കുന്ന ആകാശം, ആ ആകാശത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക. തഥാ ഉഭവ അഗ്നിശ്ച വായുശ്ച അതും പറഞ്ഞിട്ടുണ്ട്. അഗ്നിയും വായുവും എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ ഈ ആകാശത്തിൽ. ആത്മനാത്മീയത്വേന ദേഹവതോ അസ്ഥി വിദ്യദേഹ ലോകേ തഥാ യച്ച ആത്മീയത്വേന വിദ്യതേ. ഇനി എന്താണ്, ദേഹരൂപിയായി ഒരുവൻ നിലനിൽക്കുന്നു, ഇനി വേറൊരുവൻ നിലനിൽക്കുന്നില്ല. നഷ്ടം ഭവിഷ്യച്ച നാസ്തി, നശിക്കുന്നു ഇല്ല എന്ന് പറയുന്നു. എന്നത്തു അത്യന്തമേ വാസ, അത്യന്തമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഹൃദ്യാകാശേ സമാധാന അനുപത്തെ, അതൊന്നും ഈ കേവലം ആകാശത്തിൽ സാധ്യമല്ല. അവിടെ ആകാശം എന്ന് പറയുന്ന പരമാത്മാവെന്ന് തന്നെ എടുക്കണം. സർവത്തെയും ഉൾക്കൊള്ളാൻ ആ പരമാത്മാവിനെ പറ്റും. ഈ ഹൃദയത്തിലിരിക്കുന്ന ജഡാകാശത്തിനോ ബാഹ്യമായ ആകാശത്തിനോ സാധ്യമല്ല. സർവത്തെയും ഉൾക്കൊള്ളുന്ന പരമാത്മാവെന്ന ആകുന്ന ആകാശത്തിന് മാത്രമേ സർവത്തെ നിലനിർത്താൻ സാധ്യമുള്ളൂ. ആ പരമാത്മാവാകുന്ന ആകാശത്തെ ഹൃദയ ദേശത്തിൽ ഉപാസിച്ച് സാക്ഷാത്കരിക്കുക, ധ്യാനിച്ച് പ്രത്യക്ഷമാക്കുക ഗുണങ്ങളോട് കൂടി. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടുകൂടെ ആകാശം എന്ന് പറയുന്നത് ആത്യന്തികമായി പരമാത്മാവ് തന്നെ. പക്ഷേ ഇത് മനസ്സിലാക്കണം, ചിലടത്ത് ആകാശം എന്ന് പറയുന്നത് ആകാശമായിരിക്കും, ചിലടത്ത് ആകാശം എന്ന് പറയുന്നത് അന്ധക്കരണമായിരിക്കും, ചിലടത്ത് ആകാശം എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. ഇവിടെ ആകാശത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞ ഹൃദയ ദേശത്ത് ഈ പരമാത്മാവിനെ ധ്യാനിക്കുക, അത് ഗുണങ്ങളോടുകൂടി. ഉപാസകൻ വിഷയവിരക്തനായി ബ്രഹ്മചര്യാദി സാധനങ്ങളോടുകൂടി മറ്റെല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് എല്ലാ വ്യവഹാരങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാത്കരിക്കും.